Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ചിരമിതി മോക്ഷോപദേശ ഇവിടെ ചർച്ച ചെയ്തത് ആത്മോപദേശം, അത് ഉപചരിതമാണോ ഗൗണമാണോ. ഉദാഹരണം പറഞ്ഞു, യഥാമമാത്മാ ഭദ്രസൈനി സർവാർത്ഥകാരണി അനാത്മനി ആത്മോപദേശാരതത്വം. ലോകെ അച്ഛേദന ഛേദനവും ഉപചാര ദൃഷ്ടാന്തം പറഞ്ഞു. കൂലം പ്രതിഷതി, അതുകൊണ്ട് ആത്മോപദേശം ഗുണമാകാമോ പറയുന്നു, അല്ല ശ്രുതി എന്ന് പറയുന്നു. എന്താണ് സദസ്മി ഇതി സത്യ അഭിസന്ധസ്യ, സത്യ അഭിസന്ധി വന്നാണ് സത്യനിശ്ചയം എന്നാണ്. സദസ്മി തത്വമസി എന്ന് ഉപദേശിക്കുമ്പോൾ സദസ്മി എന്ന് ബോധം വന്നാണ്. ശ്രുതി എന്ന് പറയുന്നത് എന്താണ്? തസ്യ താവദേവ ചിരം അഥവാ സത്സംബസ്യ. സദസ്മി എന്നുള്ള ബോധമുണ്ടായ അവിടെ ഭാഷകാരൻ വിശദീകരിക്കും. പിന്നീട് കേവല ശരീരസ്ഥിതിയെ മാത്രം അപേക്ഷിച്ചാണ് അത് മുക്തനാണ്. അങ്ങനെ മോക്ഷത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, സദ്യവും മുക്തി എന്നെ കുറിച്ച് പറഞ്ഞിരിക്കും. സോപ്യുപചാരിച്ച് അടച്ചു വയ്ക്കുന്നു. മോക്ഷത്തെ കുറിച്ച് പറഞ്ഞതുപോലെ ദൂണമാണെങ്കിലോ വെച്ചാൽ അങ്ങനെ ഒരു മോക്ഷം ആത്മജ്ഞാനം കൊണ്ട് ഒന്നും മോക്ഷം ഉണ്ടാകത്തില്ല. പ്രധാന ആത്മാഭിസന്ധസ്യ മോക്ഷ സമീപ്യം വർദ്ധതി ഇതി മോക്ഷോ ഉപദേശോ അഭ്യുപചരിത. മോക്ഷം അങ്ങനെ സംഭവിക്കും. എന്തിൽ നിന്നുള്ള മോക്ഷം? ഇവിടെ തത്വമസി എന്ന് ഉപദേശിക്കും. കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. സദേവ സദസ്മി അസത്ത് തന്നെയാണ് താം. ഇതുകൊണ്ട് ഇങ്ങനെ മോക്ഷം സംഭവിക്കുന്നു. പിന്നെ മോക്ഷം പോലെ ഒരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. മോക്ഷ സാമീപ്യം, മോക്ഷം ഇതല്ല. മോക്ഷം വേണമെങ്കിൽ ഈ ശരീരം വിട്ടു പോകണം, ബ്രഹ്മലോകത്തിൽ പോകണം, അല്ലെങ്കിൽ വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ പോകണം, അല്ലെങ്കിൽ ദീർഘകാല സമാധിയിലിരിക്കണം. അങ്ങനെയൊക്കെയാണ് മോക്ഷത്തെ കുറിച്ചുള്ള സങ്കല്പം. അല്ലാതെ ആത്മജ്ഞാനം കൊണ്ട് മോക്ഷം എങ്ങനെ സംഭവിക്കും? സംഭവിക്കത്തില്ല. പിന്നെ മോക്ഷം പോലെ ഒരവസ്ഥ വരത്തേ ഉള്ളൂ. യഥാലോക ഗ്രാമം ഗന്ധം പ്രസ്ഥിത പ്രാപ്തമാനഹം ഗ്രാമം ഇതി ബ്രൂയാ പരാപേക്ഷയാ തദ്വ. ഒരാള് വളരെ വേഗം ഗ്രാമത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. കൂടെ ഒരാളുണ്ട്, അയാൾക്ക് ഗ്രാമം ഏത് എവിടെ എത്തുന്നു എന്നറിയത്തില്ല. അവർ വളരെ വേഗം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടെ സഞ്ചരിക്കുന്ന ആള് ഗ്രാമത്തെ കുറിച്ച് അറിയാവുന്ന ആളിനോട് ചോദിക്കുന്നു, വഴികാട്ടിയോട്, ഗ്രാമം എവിടെയാണ്, എപ്പോ എത്തും, ഏതാണ് ഗ്രാമം. അയാൾ പറയുന്നു, ഇതാ ഗ്രാമം എത്തിപ്പോയി, എത്തിക്കഴിഞ്ഞു. എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുക എത്തിക്കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. എന്നാലും പറയുന്നു, എത്തിക്കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം. നമ്മൾ അത്രയും വേഗത്തിലാണ് നടക്കുന്നത്, നിമിഷങ്ങൾക്ക് അവിടെ എത്തിച്ചേരുമെന്നാണ്. അപ്പൊ ഗ്രാമത്തെ പ്രാപിക്കാത്ത ആള് ഗ്രാമത്തിലേക്കുള്ള യാത്രാ മധ്യത്തിൽ ഗ്രാമത്തിൽ എന്ന് പറഞ്ഞാൽ എന്റെ താല്പര്യം എത്തിയില്ലെന്നാണ്. എത്തും, അതിനടുത്തെത്തിയെന്നേ ഉള്ളു താല്പര്യം. അതുപോലെ തത്വമസി എന്ന് ഉപദേശിക്കുന്നു, അതിൽ നിന്ന് സദസ്മി എന്ന് ബോധമുണ്ടായി. അതുകൊണ്ടെന്താ മോക്ഷം? മോക്ഷമുണ്ടാകുന്നില്ല, പിന്നെ മോക്ഷം പോലെ ഒന്ന് സംഭവിക്കുമെന്ന് പറയാം. എല്ലാവരുടെയും പരാതി അതാണ്, ആത്മാവിനെ കുറിച്ച് വളരെ കാലം കേട്ടിട്ട് മോക്ഷം ഉണ്ടാകുന്നില്ല. മോക്ഷത്തെ കുറിച്ചുള്ള സങ്കല്പങ്ങളൊന്നും പൂർത്തീകരിക്കുന്നില്ല എന്നാണ്. ഇതുപോലെ ആയിരിക്കും പൂർവക്ഷിയാണെന്ന് പറയുന്നത്. ഗ്രാമത്തിലെത്താതെ തന്നെ ഗ്രാമത്തിലെത്തിയെന്ന് പറയുന്നത് പോലെ ഒരവസ്ഥ. അതന്നെ ഇവിടെ സംഭവിക്കും, അല്ലാതെ മോക്ഷം സംഭവിക്കുമോ ഇത് കേട്ടുകഴിഞ്ഞാൽ നിഷേധിക്കുന്ന സിദ്ധാന്തം പറയുന്നു, ഏന വിജ്ഞാതേന അവിജ്ഞാതം വിജ്ഞാതം ഭവതി ഇത്യുപക്രമ. ഇവിടെ തുടങ്ങിയതെങ്ങനെയാണ്? ഇതൊന്നിനെ അറിഞ്ഞാലാണോ അറിയാനൊന്നും ശേഷിക്കാത്തത്? സദസ്മി എന്നറിഞ്ഞു കഴിഞ്ഞാൽ തത്വമസി എന്ന് ഉപദേശിക്കുന്നു, സദസ്മി എന്നറിയുന്നു. അങ്ങനെ അറിയുന്നവന് പിന്നെ താൻ ആരാണ് എന്നുള്ള സംശയമില്ല. അക്കാര്യത്തിൽ ഭ്രമമില്ല, അജ്ഞാനമില്ല. ഏന വിജ്ഞാതേന, തന്റെ സ്വരൂപത്തെ അറിയുന്നതിലൂടെ അവിജ്ഞാതം വിജ്ഞാതം ഭവതി. അവിജ്ഞാതമായിരുന്നു താൻ തന്നെയാണ്, തനിക്ക് അവിജ്ഞാതമായിരുന്നു. തന്നെ ലോകത്ത് പലതും അറിഞ്ഞുകൊണ്ടിരുന്നു, ഇപ്പോഴും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴെല്ലാം തനിക്ക് താൻ അജ്ഞനായിരിക്കുന്നു. അത് ആ അജ്ഞാനം മാറണമെങ്കിൽ തന്നെ അറിഞ്ഞാലേ പറ്റും. വിഷയങ്ങളെ അറിയുമ്പോൾ വിഷയങ്ങളെ കുറിച്ചുള്ള അജ്ഞാനം മാറും, തന്നെ അറിയുമ്പോൾ തന്നെ കുറിച്ചുള്ള അജ്ഞാനം മാറും. ഏന വിജ്ഞാതേന അവിജ്ഞാതം വിജ്ഞാതം ഭവതി. അവിജ്ഞാതമായിരിക്കുന്ന സ്വയം താൻ വിജ്ഞാതമാകും. അപ്പൊ താൻ വിജ്ഞാതമായി എന്തുകൊണ്ട് പറയുന്നു? തന്റെ അനുഭവം സദസ്മി എന്നാണ്, അതുകൊണ്ട് വിജ്ഞാതമായി എന്ന് പറയുന്നു. ഇതുവരെ തന്നെ എങ്ങനെ അറിഞ്ഞിരുന്നു? നാമരൂപാത്മകമായി അറിഞ്ഞിരുന്നു, അസത്യമായി അറിഞ്ഞിരുന്നു. നാമരൂപാത്മകമായ അറിവ് അസത്യമായ അറിവാണ്. ഇതുവരെ നാമരൂപാത്മകമായി അറിഞ്ഞിരിക്കുന്ന താൻ സതാണ് എന്നറിയുന്നു. അത് കൊണ്ട് പിന്നീട് തന്നെ സംബന്ധിച്ചറിയാനൊന്നും ശേഷിക്കുന്നില്ല. ലോകത്തെ കുറിച്ച് അറിഞ്ഞാൽ അത് പറയാൻ കഴിയില്ല, കാരണം ലോകത്തെക്കുറിച്ചുള്ള അറിവ് അനന്തമാണ്. ലോകത്തെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ ഏന വിജ്ഞാതേന അവിജ്ഞാതം വിജ്ഞാതം ഭവതി എന്ന് പറയാൻ പറ്റത്തില്ല. വീണ്ടും അറിയാൻ ശേഷി, അറിയുന്തോറും അറിയാൻ ബാക്കി വരും. അത് ബുദ്ധിയുണ്ട്, ലോകത്തെ പൂർണ്ണമായി അറിയാൻ പറ്റില്ല. പക്ഷെ സദസ്മി എന്ന് പറയുന്നത് ഏകമാണ്, ഏകമായ ജ്ഞാനത്തിൽ പിന്നെ ശേഷിക്കുന്നു. അനന്തമായ ശേഷത്തിൽ ശേഷിക്കും, അനന്തതയുടെ പ്രത്യേകതയാണ്. ഏകമായ ജ്ഞാനത്തിൽ പിന്നീടൊന്നും ശേഷിക്കുന്നില്ല, ഒരു ഏകരൂപമാണ്. ബാഹ്യമായ ജ്ഞാനത്തിന് നാനാരൂപമാണ്, ശബ്ദസ്പർശ രൂപരസ നാനാരൂപത്തിലാണ്. ഇവിടെ ഏകരൂപത്തിലാണ്, ഏകരൂപത്തിലുള്ള ജ്ഞാനത്തിൽ രണ്ടാമതൊന്നില്ലാത്തതുകൊണ്ട് പിന്നെ നിശേഷിക്കുന്നില്ല, നിശ്ചിന്തനാകുന്നു, കൃതകൃത്യനാകുന്നു. അതുകൊണ്ട് ആത്മോപദേശം, തത്വമസി എന്ന് പറയുന്ന ഉപദേശം, അത് മോക്ഷം പോലെയുള്ള ഒരു സ്ഥിതിയല്ല, മോക്ഷം തന്നെയാണ്. സത്യേകസ്മിൻ വിജ്ഞാതേ സർവവിജ്ഞാതം ഭവതി തദനന്യത സർവസ്യ അദ്വിതീയ വചന. തന്നെക്കുറിച്ച് അറിഞ്ഞു, അങ്ങനെ അറിഞ്ഞാലും അവിജ്ഞാതമൊന്നും ശേഷിക്കില്ല എന്ന് എങ്ങനെ എങ്ങനെ പറയാൻ കഴിയും? കാരണം ലോകത്തിൽ പിന്നീട് പലതും അറിയാനുണ്ടല്ലോ. ലോകവിജ്ഞാനം അതെല്ലാം തന്നെ അറിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം ശ്രദ്ധിക്കുന്നു അല്ലല്ലോ. തന്നെ അറിയുന്നവർ, ആത്മാവിനെ അറിയുന്നവർ ലോകവിഷയങ്ങളിൽ അജ്ഞരായിരിക്കുന്നതുമാണ്. ആത്മാവിനെ അറിഞ്ഞു എന്ന് കരുതുന്നവർ, ആത്മജ്ഞാനികളെന്ന് കരുതുന്നവർ, നമുക്കറിയാം അവരാത്മജ്ഞാനികളായിട്ടും വീണ്ടും പലതും അറിയാൻ ശ്രമിക്കുന്നു, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, പഠിക്കാൻ ശ്രമിക്കുന്നു, ലോകത്തെ അറിയാൻ ശ്രമിക്കുന്നു. വിവിധ വിഷയങ്ങളിൽ അവർക്ക് വീണ്ടും ജിജ്ഞാസ ഉണ്ടാവും. അതിൻ്റെ അർത്ഥം എന്താണ്? അജ്ഞാനം ഉണ്ടെന്നാണ്. പഠിക്കാത്ത പുതിയത് കാര്യം പഠിക്കുന്നുണ്ടെങ്കിൽ എന്താണ്? ആ വിഷയത്തിലുള്ള അജ്ഞാനം നീക്കുന്നു എന്നാണ്. അപ്പൊ ഏകവിജ്ഞാനം കൊണ്ട്, സദസ്മി എന്നുള്ള വിജ്ഞാനം കൊണ്ട് സർവവും വിജ്ഞാതമാകുമെന്ന് പറയുന്ന എങ്ങനെ ശരിയാകും? അങ്ങനെ ശരിയാകുമായിരുന്നെങ്കിൽ അങ്ങനെ ആത്മജ്ഞാനികളിൽ പരാപേക്ഷ കൂടാതെ, മറ്റുള്ളവരെ ആശ്രയിക്കാതെ, മറ്റ് വിഷയങ്ങളെ ആശ്രയിക്കാതെ സർവജ്ഞാനം പ്രകാശിക്കണം. അങ്ങനെ കാണുന്നില്ല. അവരെല്ലാം ബാഹ്യമായ നിമിത്തങ്ങളെ ആശ്രയിച്ചിട്ടാണ് അറിവിനുണ്ടാകുന്നത്. ആത്മജ്ഞാനിയുടെ മുമ്പ് ചോദിക്കുന്നു, എന്താ നിന്റെ പേര്, എന്താ ജോലി, എവിടെ നിന്ന് വരുന്നു, ഇതെല്ലാം ജ്ഞാനം കൊണ്ട് പ്രകാശിക്കുകയാണെങ്കിൽ ചോദിക്കേണ്ട കാര്യം. വരുന്ന ആളിനോട് എന്നെ പറയാം, നിന്റെ പേര് ഇന്നതാണ്, നിന്റെ ജോലി ഇന്നതാണ്, നീ വന്നത് ഇന്നതാണ്, നീ ഇനി പോകുന്നത് എന്നതായിരിക്കും, നീ ജനിച്ചത് എന്നിടത്താണ്, നീ മരിക്കുന്നത് എന്നതായിരിക്കും. ഇതാണ് സർവജ്ഞത എന്ന് പറയും. നിനക്ക് ഇന്നലെ ഇന്ന് സംഭവിച്ചു, ഇന്ന് ഇന്ന് സംഭവിക്കും, നാളെ ഇന്ന് സംഭവിക്കും, നാളെ ലോകത്തിന് ഇന്ന് സംഭവിക്കും, ഈ കാര്യങ്ങളെല്ലാം അവരും അന്വേഷിക്കുന്നു, ചോദിച്ചറിയുന്നു, മനസ്സിലാക്കുന്നു. അപ്പോൾ ഏകസ്മിൻ വിജ്ഞാതേ സർവം വിജ്ഞാതം ഭവതി എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ഇത് ഇതിനെങ്ങനെയാണ് ധരിക്കുന്ന ആൾക്കാർ? അങ്ങനെ സർവവിജ്ഞാനമാണോ ഇവിടെ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ പറഞ്ഞല്ലോ, അതങ്ങനെ ശരിയാകും. സത്യേകസ്മിൻ വിജ്ഞാതേ സർവവിജ്ഞാനം ഭവതി തദനന്യത്വ ഇവിടെ അത് ഉദ്ദേശിക്കുന്നു. പലവണ നമ്മളെ ചെയ്തതാണ്, വീണ്ടും അത് വരുന്നു. ഇവിടെ പറയുന്നത് സദസ്മി, ഇതാണ് യഥാർത്ഥമായ ജ്ഞാനം, ശരിയായ ജ്ഞാനം. തത്വമസി എന്ന് ബോധിപ്പിക്കുമ്പോൾ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നതിന് കുറച്ചുകൂടി ഇത് ലളിതമാണ്. സദസ്മി രണ്ടിനെയും താല്പര്യമൊന്നും, അഹമുണ്ട്, ബ്രഹ്മമുണ്ട്. ബ്രഹ്മം എന്ന് കേട്ടാൽ തന്നെ നമുക്ക് ഭയം വരും. സദസ്മി എന്ന് പറയുമ്പോൾ പേടിക്കേണ്ട കാര്യമില്ല. സദസ്മി എന്നുള്ള ബോധം കൊണ്ട് എങ്ങനെ സർവവിജ്ഞാനമുണ്ടാവും? തദനന്യത്വ, അതനന്യമായതുകൊണ്ട് അങ്ങനെയാണ് സർവവിജ്ഞാനം വരുന്നത്. എല്ലാം സത്ത് തന്നെ. അജ്ഞനും ജ്ഞാനിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അജ്ഞനെ സംബന്ധിച്ചിടത്തോളം ജഗത്ത് മിഥ്യ. അതങ്ങനെ അജ്ഞന് ജഗത്ത് മിഥ്യ എന്ന് പറഞ്ഞു. അജ്ഞൻ കാണുന്നത് എന്താണ്? നാമരൂപാത്മകമാണ്. ഇതാണ് നാമരൂപവും കാണുന്നത്. അവനെ സംബന്ധിച്ചിടത്തോളം ഈ നാമരൂപാത്മകമായ ഈ പ്രപഞ്ച സത്താണെന്നറിയില്ല. സത്താണെന്നറിഞ്ഞില്ലെങ്കിൽ, സത്താണെന്നുള്ള അനുഭവം ഇല്ലെങ്കിൽ അവന്റെ അനുഭവം മിഥ്യ. അവൻ മിഥ്യ എന്ന് പറയും. ജ്ഞാനിയാണെങ്കിലോ സദസ്മി, തത്വമസി ഉപദേശം കൊണ്ട് അവൻ ധരിക്കുന്ന എന്താണ്? സദസ്മി. അവനതെല്ലാം തദനന്യം. ഇവിടെ എന്തെല്ലാം നാമരൂപങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ അതെല്ലാം തദനന്യം, അതിനോട് അനന്യമാണ്, അതിൽ നിന്ന് വേർതിരിക്കാൻ വയ്യ. തദനന്യത്വ അനന്യബോധം. അതുകൊണ്ടാണ് പറഞ്ഞത് ഏന വിജ്ഞാതേന അവിജ്ഞാതം വിജ്ഞാതം ഭവതി, ഏകസ്മിൻ വിജ്ഞാതേ സർവം വിജ്ഞാതം ഭവതി. സർവത്തെയും അനന്യമായി അറിയുന്നു, സർവത്തെയും സത്തായി അറിയുന്നു. അതുകൊണ്ടാണ് ജ്ഞാനിക്ക് മിഥ്യയില്ലെന്ന് പറഞ്ഞു, അനന്യമായി അറിയുന്നു. മിഥ്യയുണ്ട്, സത്യമുള്ളതുപോലെ തന്നെ മിഥ്യയുണ്ട്. പക്ഷെ തത്വജ്ഞനെ സംബന്ധിച്ച് അതില്ല. ആരാണോ നാമരൂപങ്ങളെ നാമരൂപങ്ങളായി കാണുന്നത്, സത്തായി കാണാത്തത്, അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അനുഭവം മിഥ്യയാണ്. അതുകൊണ്ട് അവന് സത്യബോധമില്ല. മറിച്ചാണെങ്കിലോ തത് അനന്യത്വ അനന്യത്വ ജ്ഞാനമാണ്. സർവസ്യ അദ്വിതീയ വചനാച്ച, ശ്രുതി എന്ന് പറയുന്നു ഏകമേവ അദ്വിതീയം. ഇതെല്ലാം കൊണ്ട് ഇത് മോക്ഷം ഉപചരിതമല്ല, ലോണമല്ല, അത് പരമാർത്ഥമാണ്. അവന് അവനുള്ള അജ്ഞാന സംശയ വിപര്യങ്ങൾ ഇല്ലാതാകുന്നു, അവൻ അതിൽ നിന്ന് മോചിക്കുന്നു, അതിനെ തുടർന്ന് സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു, അവന്റെ സുഖദുഃഖങ്ങളിൽ നിന്ന് അവൻ മോചിക്കുന്നു. എന്നുവച്ചാൽ അന്യ വിജ്ഞാതവ്യം അവശിഷ്ടം ശ്രാവിതം ശ്രുത്യ അനുമേയം ലിംഗതു അസ്ഥി ഏന മോക്ഷോപദേശരിതസ്യ. മോക്ഷം ഒരിക്കലും ഗൗണമായൊരു കാര്യമില്ല, മുഖ്യം തന്നെ. എന്തുകൊണ്ട്? സദസ്മി എന്നുള്ള അനുഭവമുള്ള ഒരുവനെ സംബന്ധിച്ച് അതിൽ നിന്ന് അന്യമായി അവൻ അറിയേണ്ടതായിട്ടൊന്നുമില്ല. അതിൽ നിന്ന് അപ്പുറം എന്തെങ്കിലും ഒന്ന് ബോധിക്കണം എന്ന് ശ്രുതി ബോധിപ്പിക്കുന്നു. ജ്ഞാനമാനത്തിലൂടെയും അറിയാനൊക്കത്തില്ല. അങ്ങനെ രണ്ടാമതൊന്ന് ഇനി മറ്റെന്തെങ്കിലും ഒന്ന് ശേഷിക്കുന്നു, അതറിയണം. ഇനി മറ്റൊരാത്മാവുണ്ട്, അങ്ങനെയില്ല. എന്നുവെച്ചാൽ അന്യ വിജ്ഞാതവ്യം, വിജ്ഞാതവ്യമായി മറ്റൊന്നില്ല. എന്താണ് വിജ്ഞാതവ്യമായിരുന്നത്? അത് അറിഞ്ഞു കഴിഞ്ഞു, സദസ്മി എന്നറിയുന്നു. അവശിഷ്ടം ശേഷിക്കുന്നില്ല, അങ്ങനെ ഒന്നും. ശ്രാവിതം ശ്രുതി അശ്രുതി അങ്ങനെ ഒന്നും ബോധിപ്പിക്കുന്നില്ല. നീ ആത്മാവിനെ അറിഞ്ഞ് ഇനി ഒന്നുകൂടി അറിയുക, അങ്ങനെ ശ്രുതി ബോധിപ്പിക്കുന്നില്ല. അന്മേയം ലിംഗത്വം, ഊഹിക്കാനും സാധ്യമല്ല, അനുമാനിക്കാൻ സാധ്യമല്ല. എന്തെങ്കിലും ലിംഗങ്ങളിലൂടെ ഹേതുക്കളിലൂടെ ഇനി ഒന്ന് അറിയേണ്ടതുണ്ട്. ലൗകികമായ അറിവ് അങ്ങനെയാണ്. സ്ഥൂലമായ വസ്തുക്കളെ കാണുമ്പോൾ നമ്മൾ അനുമാനിക്കുന്നു ഈ സ്ഥൂലത്തിന് കാരണമായൊരു സൂക്ഷ്മമുണ്ട്, അതുകൊണ്ട് ആ സൂക്ഷ്മത്തെ അറിയണം. സ്ഥൂലമായ ഈ പഞ്ചഭൂതങ്ങൾക്ക് കാരണമായ സൂക്ഷ്മമായ പരമാണുക്കളുണ്ട്, അപ്പൊ അതിനെ അറിയണം. ഇത്തരത്തിലാണ് ഭൗതികമായ അറിവല്ല. ആദ്യം അനുമാനിക്കുന്നു, പിന്നെ അതിനെ പ്രത്യക്ഷമാക്കുന്നു. ഇവിടെ അതുമില്ല. ശ്രുതി ബോധിപ്പിച്ചത് എല്ലാത്തിനും അതിനോട് അനന്യമായിട്ടാണ്, അതുകൊണ്ടാണ് ശേഷിക്കാത്തത്. എന്തെല്ലാം ഉണ്ടോ, വചാരംഭണം വികാരവും നാമധേയം മൃത്തികെ ജീവസത്, സർവവും അതിനോട് അനന്യമായി ബോധിപ്പിച്ചു. സർവത്തെ അനന്യമായി ബോധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ, പിന്നീട് ഒന്നും ആവശ്യമില്ല. ഏതെങ്കിലും മോക്ഷോപദേശം ഉപചരിതസ്യ, മോക്ഷോപദേശം അങ്ങനെയൊക്കെ കരുതുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്ന് ശേഷിച്ചാൽ മോക്ഷോപദേശത്തെയും ഗുണമെന്ന് പറയാം. അങ്ങനെയൊന്നുമല്ല. സർവസിച്ച പ്രപാഠകാർത്ഥസ്യ ഉപചരിതത്വ കൽപ്പനായാം വൃഥാശ്രമ പരികൽപ്പയതുസ്യ. ഇതെല്ലാം ഇവിടെ തത്വജ്ഞാനം പറഞ്ഞത് ഗുണമാണ്, മോക്ഷം പറഞ്ഞത് ഗുണമാണ്, ഇതൊന്നുമല്ല മുഖ്യമെന്ന് പറയുകയാണെങ്കിൽ ഇതെല്ലാം ഉപചരിതമാണോ? ഇതൊന്നും മുഖ്യമായ കാര്യങ്ങളല്ല എന്ന് വന്നു കഴിഞ്ഞാൽ വൃഥാശ്രമ. ഇവിടെ ഈ ഉപചരിതത്വം ഇങ്ങനെ പറയുന്നത് പൂർവമീമാംസയുടെ ചോട് പിടിച്ചിട്ടാണ്. പൂർവമീമാംസയിൽ കർമ്മങ്ങളെ കുറിച്ച് പറയുമ്പോൾ പലയിടത്തും ഈ ഉപചരിതത്വം വരും. അത് മുഖ്യമായി പറഞ്ഞതല്ല, അത് ഉപചരമായി പറഞ്ഞാണെന്ന് പറയും. അതേ രീതിയിൽ ഉത്തരമീമാംസയും വ്യാഖ്യാനിക്കുകയാണ്. അവിടെ അങ്ങനെ ഉപചാരങ്ങൾ ധാരാളമുണ്ട് കർമ്മസംബന്ധിയായിട്ടുള്ള. അതിലിവിടെ അദ്വൈത ജ്ഞാനത്തെ ബോധിപ്പിക്കുകയാണ്. ഇവിടെ അങ്ങനെയുള്ള ഉപചാരങ്ങളൊന്നുമില്ല, അതാണ് ഇവിടെ നേരിട്ട് ബോധിപ്പിക്കുന്നു. ഇതാണ് അദ്വൈതത്തിന്റെ സവിശേഷതയാണ്. മറ്റുള്ളടത്ത് അങ്ങനെയല്ല, അത് വളഞ്ഞു തിരിഞ്ഞൊക്കെ ബോധിപ്പിക്കും, കാര്യങ്ങളെ നേരിട്ട് പറയത്തില്ല, നിഗൂഢമായി ബോധിപ്പിക്കും. അദ്വൈതം നിഗൂഢവിദ്യയല്ല, യോഗശാസ്ത്രങ്ങൾ പോലെയുള്ളതാണ് നിഗൂഢവിദ്യ എന്ന് പറയുന്നത്. ഇതിൽ നിഗൂഢതയില്ല, എന്തുകൊണ്ട്? ഇത് നേരിട്ട് ബോധിപ്പിക്കുന്നു. ഇവിടെ എന്തെങ്കിലും ഒളിച്ചു വച്ചിട്ട് നാളെ നിങ്ങൾക്ക് പറഞ്ഞുതരാം അങ്ങനെ പറയാനൊന്നുമില്ല ഇവിടെ. ഇനി നിങ്ങൾ ഇന്ന വഴിക്ക് പോയി കഴിഞ്ഞാൽ നാളെ ഇന്ന സ്ഥലത്ത് എത്തിച്ചേരും എന്ന് പറയാനുമില്ല. ശ്രുതി നേരിട്ട് ബോധിപ്പിക്കുന്നു എന്താണോ പരമാർത്ഥം, അതിനെ അതേ രീതിയിൽ തന്നെ ബോധിപ്പിക്കുന്നു. ഒരു പക്ഷെ കേൾക്കുന്നവന് ബോധിച്ചില്ലായിരിക്കാം, പക്ഷെ അത് ഉപദേശത്തിന്റെ തകരാറില്ല. എന്തെങ്കിലും ഒരു ദുരൂഹത അവശേഷിപ്പിച്ചിട്ട് പറയുന്നില്ല, സാക്ഷാത് ബോധിപ്പിക്കുകയാണ്. സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മം, ബ്രഹ്മത്തെക്കുറിച്ച് സാക്ഷാതായിട്ട് ബോധിപ്പിക്കാൻ പറ്റൂ, വളഞ്ഞു തിരിഞ്ഞൊന്നും ബോധിപ്പിക്കാൻ പറ്റത്തില്ല, അതതിന്റെ സ്വഭാവമാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കൽപ്പനകളിലേക്ക് പോവുകയാണെങ്കിൽ വൃദ്ധാശ്രമ പരികൽപ്പ ചെയ്തു, വെറും വൃദ്ധാശ്രമങ്ങളായി മാറും. എന്തൊക്കെ വൃദ്ധകളുടെ പിറകെ പോയി കഴിഞ്ഞാൽ, അത്ഭുതങ്ങളുടെ ഒക്കെ പിറകെ പോയി കഴിഞ്ഞാൽ വൃദ്ധാശ്രമ പരികൽപ്പ ചെയ്തു. എന്തുകൊണ്ട്? പുരുഷാർത്ഥ സാധന വിജ്ഞാനസ്യ തർക്കേണൈവ അധികതത്വർത്ഥസ്യ. ഓരോന്നും താർക്കിക ബുദ്ധി ഉപയോഗിക്കുകയാണ്, അതാണ് ഇതിനെ തടസ്സമായിരിക്കുന്നത്. ശ്രുതി നേരിട്ട് ബോധിപ്പിക്കുന്നു, നമ്മളതിന് വിപരീതമായി ചിന്തിക്കുന്നു, അതെങ്ങനെ സാധ്യമാകും? ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളെ ബുദ്ധി തന്നെയാണ്. പുരുഷാർത്ഥ സാധന വിജ്ഞാനസ്യ തത്വമസി എന്ന് ബോധിപ്പിച്ചത് നേരിട്ട് തത്വത്തെ ബോധിപ്പിക്കുകയാണ്. കേൾക്കുന്നവൻ എന്താ ചെയ്യുന്നത്? എങ്ങനെ ഈ തത്വമസി ആകാതിരിക്കാമെന്നാ ചിന്തിക്കുന്നത്. നമ്മൾ ഓരോ ചോദ്യം ചോദിക്കുക, അതെങ്ങനെ ശരിയാകും, അതെങ്ങനെ സാധ്യമാകും? ഇതാണ് തർക്കം എന്ന് പറയുന്നത്. എങ്ങനെയാണോ അതിനെ ഗ്രഹിക്കേണ്ടത്, അതിന്റെ വിപരീതമായി ഗ്രഹിക്കുന്നു. നമ്മുടെ തർക്കത്തിലൂടെ യുക്തിയിലൂടെ, അത് യുക്തിയും വിപരീത യുക്തിയാണ്. ശ്രുതിമതസ്തർക്കോനുസന്ധീയത, ചിന്തിച്ചാലും ശ്രുതിമതം തർക്കം, ശ്രുതി സിദ്ധാന്തത്തിന് അനുകൂലമായ തർക്കമാണ് സ്വീകരിക്കേണ്ടത്. നമ്മളങ്ങനെയല്ല, അതെങ്ങനെ സംഭവിക്കും? പ്രതികൂലമായി ചിന്തിക്കുന്നു. പ്രതികൂലമായി ചിന്തിക്കുന്നത് നമ്മുടെ യുക്തി സാമർഥ്യമെന്നോ ബുദ്ധിവിശേഷമെന്നോ ഒക്കെ സ്വയം കരുതുകയും ചെയ്യുന്നു, അതിന് പ്രയോജനമില്ല. പുരുഷാർത്ഥ സാധന വിജ്ഞാനസ്യ തർക്കേണൈവ അധികതത്വ തസ്യ, ആ വഴിക്ക് പോയിട്ട് കാര്യമില്ല. അങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കാം, എങ്ങനെ ഇത് ആകാം, അതെങ്ങനെ സംഭവിക്കാം, പറയുന്ന മോക്ഷോപദേശം അതെങ്ങനെ സാധ്യമാകും എന്ന് അതിനനുകൂലമായി ശ്രുതിമത തർക്കം അത് വരുന്നില്ല. ഇത് വിപരീത തർക്കത്തെക്കുറിച്ച് പറയുക, അതിലെന്തെല്ലാം ദോഷങ്ങൾ കണ്ടുപിടിക്കാം, എങ്ങനെ അതങ്ങനെ അല്ലാതായിത്തീരാം, അദ്വൈതം എങ്ങനെ അസംബന്ധമാകാം. ഈ തരത്തിൽ ചിന്തിച്ചു പോയാൽ സാറിന് അങ്ങനെയാണ് ചിന്തിക്കുന്നത്. തസ്മാത് വേദപ്രാമാണ്യാൻ ന ശ്രുതാർത്ഥ പരിത്യാഗ പറയുന്നു. വേദത്തെ പ്രാമാണ്യമായി നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, വേദം സത്യവചനമായി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, അനധികത അബാധിതമായ അർത്ഥത്തെയാണ് വേദം പ്രകാശിപ്പിക്കുന്നത്. മറ്റൊന്നുകൊണ്ടും അറിയാൻ കഴിയാത്ത കാര്യം അറിഞ്ഞാൽ ഒരിക്കലും ബാധിക്കപ്പെടാത്തത്, അതങ്ങനെയല്ല എന്ന് മറിച്ച് സംഭവിക്കാത്ത, അങ്ങനെയുള്ള യഥാർത്ഥമായ ജ്ഞാനത്തെയാണ് വേദം ബോധിപ്പിക്കുന്നത്. അതിനെ നിങ്ങൾ പ്രാമാണ്യമായി സ്വീകരിക്കുന്നുണ്ടോ? അത് സ്വീകരിക്കുന്നുണ്ടെങ്കിൽ ശ്രുതാർത്ഥ പരിത്യാഗ. എന്താണോ ഇവിടെ നേരിട്ട് ബോധിപ്പിച്ചത് അതിനെ ഉപേക്ഷിച്ചിട്ട് വളഞ്ഞ വഴിക്ക് പോകരുത്. ഇത് സന്മാർഗമാണ്, സദ്ധർമ്മമാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇതിനെ വിട്ടുകളയരുത്. അത് ചേതനാവ് കാരണം ജഗതൈര്യ സിദ്ധം. അതുകൊണ്ട് മറ്റ് സ്മൃതികളുടെ പിറകെ പോകരുത്. ജഗത്തിന് കാരണം ചേതന തന്നെയാണ്, പ്രധാനമല്ല പ്രകൃതിയല്ല ഈ ജഗത്തിന് കാരണമായിരിക്കുന്നത്. ഇത് സിദ്ധമായി ഇതുവരെ സമർത്ഥിച്ചത്.